ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله واصدق السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم وتوكل على العزيز الرحيم الذي يراك حين تقوم وتقلبك في الساجدين انه هو السميع العليم പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻപടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവസാന ശ്വാസം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കാൻ തഖ്വ കൈവിടാതെ ജീവിക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് മുസ്ലിം സമുദായത്തിൽ പ്രചരിച്ചിട്ടുള്ള തെറ്റായ നിരവധി ധാരണകളെ തിരുത്തിക്കൊണ്ടും യഥാർത്ഥ വിശ്വാസം എന്താണ്, റസൂലിനെക്കുറിച്ച് നമുക്കുണ്ടായിരിക്കേണ്ടത് എന്ന് ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് കഴിഞ്ഞ കുറെ ഖുതുബകളിൽ ആ വിഷയം നമ്മളിവിടെ സംസാരിക്കുന്നത്. മൗലീദ് കിതാബിലൂടെയും മാലപ്പാട്ടുകളിലൂടെയും കിസ്സപ്പാട്ടുകളിലൂടെയും കഥാപ്രസംഗങ്ങളിലൂടെയുമൊക്കെ നമ്മുടെ സമുദായത്തിൽ അറിഞ്ഞോ അറിയാതെയോ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള തെറ്റിദ്ധാരണകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളാണ്. കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, മൗലീദ് ഓതുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ ഉമ്മയുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹ എന്ന് ഉച്ചത്തിൽ പറയാൻ മാത്രം നബിയുടെ ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും ഒരു ചെറിയ ധാരണ പോലും ഈ സമുദായത്തിനില്ല എന്നത് കഴിഞ്ഞ ഖുത്ബയിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. നബിയുടെ ഉമ്മയും ബാപ്പയും ഒക്കെ സ്വർഗത്തിലാണെന്നും, അല്ല നബിയുടെ ഉപ്പാപ്പമാർ മുഴുവനും സ്വർഗത്തിലും അവരൊക്കെ നബിമാരാണെന്നു വരെ സമുദായത്തിൽ കള്ളപ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. നബിയുടെ പരമ്പരയിൽ മുസ്ലിമല്ലാത്ത ഒരാളുമില്ലെന്നും ചില ആളുകൾ വാദിക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം തെറ്റാണെന്ന് കഴിഞ്ഞ ഖുത്ബയിലൂടെ നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഇമാം നവവിയുടെയും ഇമാം ബൈഹഖിയുടെയും മുല്ല അലിയുൽ ഖാരിയുടെയും ഒക്കെ ഇബാറത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ വെളിച്ചത്തിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പരക്ക് അതൊരു ദോഷമല്ലെന്നും ഉത്തമന്മാരും അറബികൾക്കിടയിൽ ആ കാലത്ത് വളരെ പ്രചാരം സിദ്ധിച്ച കുടുംബ പരമ്പരയിലുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതും നബിയുടെ കുടുംബ പരമ്പര നിലനിന്നതും. ഖുറൈശി ഗോത്രമെന്ന് പറയുന്നത് അറബികൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന, കാരണം കഅബത്തിന്റെ സംരക്ഷകരും അതിന്റെ പരിചാരകരുമായിരുന്നതുകൊണ്ട് അങ്ങേയറ്റം ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു ഗോത്രമാണ് ഖുറൈശി ഗോത്രം. നബിയുടെ പിതാവ് പ്രപിതാക്കന്മാരെടുത്ത് പരിശോധിച്ചാലും അവർ ശിർക്കിലും കുഫറിലുമായിരുന്നെങ്കിലും ആ നാട്ടിൽ അവർ അറിയപ്പെട്ടവരും ഉന്നതന്മാരുമായി പ്രചാരം നേടിയിട്ടുള്ളവരായിരുന്നു. അതുകൊണ്ടുതന്നെ ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബ പരമ്പരയെ ആക്ഷേപിക്കലല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം അത് നമ്മൾ നേരെ കുത്തനെ മനസ്സിലാക്കിയപ്പോൾ അത് ശരിയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം വാപ്പനെപ്പറ്റി സ്വന്തം ഉമ്മനെപ്പറ്റി ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അതിനപ്പുറത്ത് വിശ്വസിക്കാൻ നമുക്ക് നിവൃത്തിയില്ല, സ്വർഗത്തിൽ കടക്കണമെങ്കിൽ ഒന്നാമത്തെ ഷർത്ത് അത് ഈമാനാണ്, അള്ളാഹുവിനും അവന്റെ റസൂലും വിശ്വസിക്കലാണ്, അതിനവർക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നമ്മളവരെ ശപിക്കാനോ കുറ്റം പറയാനോ ഒന്നും പോകേണ്ടതില്ല, പക്ഷെ നമുക്ക് നബിയുടെ ഉമ്മയും ഉപ്പയും മുസ്ലിം അല്ല, മുസ്ലിമാകാൻ അവർക്ക് അവസരം ലഭിച്ചിട്ടില്ല, ആ കാലത്ത് നിലനിന്നിരുന്ന ബിംബാരാധനയിലായിക്കൊണ്ടാണ് അവർ മരിച്ചുപോയത്, അതുകൊണ്ട് അവർ നരകത്തിലാണെന്ന് റസൂൽ തന്നെ പറഞ്ഞതായിട്ട് നമ്മളിവിടെ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിലാണ് നബി സലാസം ജനിച്ചത്. ഇസ്മായിൽ നബി മുതൽ അദ്നാൻ വരെയുള്ള പരമ്പര അറിയപ്പെടുന്നില്ലെങ്കിലും അദ്നാൻ ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽപ്പെട്ട ആളാണ് എന്നതിൽ സംശയമില്ല. അദ്നാൻ മുതൽക്ക് അബ്ദുള്ള വരെയുള്ള 20 ഉപ്പാപ്പമാരുടെ പേര്, അത് ചരിത്രപരമായി തെളിയിക്കപ്പെട്ടതും വംശപരമ്പരയെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള പണ്ഡിതന്മാർ ശരിവച്ചിട്ടുള്ളതും തർക്കമില്ലാത്തതുമായ കാര്യമാണ് എന്നും കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇന്ന് അതിന് കടന്ന പല വിശ്വാസങ്ങളും മൗലിദ് കിതാബിലുള്ളതിന്റെ ചില ഭാഗങ്ങൾ കൂടി ഇന്ന് ഓർമ്മപ്പെടുത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ പറഞ്ഞൊരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വപിതാക്കന്മാരെല്ലാവരും നബിമാരായിരുന്നു എന്ന ഒരു തെറ്റിദ്ധാരണ. ഞാൻ ഓതിവെച്ച സൂറത്ത് ശുഅറയിലെ ആയത്തിന്റെ തഫ്സീറിൽ വന്നിട്ടുള്ള പ്രബലമല്ലാത്ത ചില അസറുകളെ അവലംബിച്ചുകൊണ്ട് ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാൻ ഓതിവെച്ച ആയത്ത് നിങ്ങൾ ഓർക്കുന്ന തവക്കൽ അലൽ അസീസ് റഹീം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, അജയ്യനും കരുണാനിധിയുമായ അള്ളാഹുവിൽ നീ ബലമേൽപ്പിക്കുക, അല്ലദീ യറാക ഹീന തഖൂം, നീ നിറ്റക്ക് നിന്ന് നമസ്കരിക്കുമ്പോൾ നിന്നെ കാണുന്നവനായ നിന്റെ റബ്ബ്, വതഖല്ലുബക ഫിസ്സാജിദീൻ, നീ ജമാഅത്തായി സഹാബികൾക്കിടയിൽ നിസ്കരിക്കുമ്പോൾ നിന്റെ ചലനങ്ങൾ ശ്രദ്ധിക്കുന്നതായി നിന്റെ റബ്ബ്, അവനിൽ നീ ബലമേൽപ്പിക്കുക, ഇന്നഹു ഹുവ സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഈ ആയത്തിൽ വതഖല്ലുബക ഫിസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്നവർക്കിടയിലുള്ള നിന്റെ ചലനം എന്നതിനെ തെറ്റായി മനസ്സിലാക്കി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു റിപ്പോർട്ടിൽ വതഖല്ലുബക ഫിസ്സാജിദീൻ എന്നതിന് മാദാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യതഖല്ലബു ഫീ അസ്ലാബിൽ അംബിയായി ഹത്താ വലദതുഹു ഉമ്മുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിമാരുടെ മുതുകളിലായിക്കൊണ്ടാണ് മാറി മാറി കടന്നു വന്നത് നബിയുടെ ഉമ്മ പ്രസവിക്കുന്നത് വരേക്കും എന്ന ഒരു റിപ്പോർട്ടുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ വമിൻ നബിയിൻ ഇലാ നബിയിൻ അത്താ ഉഖ്രിജ്തു നബിയ, ഒരു നബിയിൽ നിന്ന് മറ്റൊരു നബിയിലേക്ക് നബിയുടെ പ്രകാശം ഇങ്ങനെ ചാടിച്ചാടി വന്നു, അങ്ങനെ ഞാൻ നബിയായി പുറത്തു കൊണ്ടുവരപ്പെട്ടു. ഈ രണ്ട് റിപ്പോർട്ടും പ്രബലമല്ല എന്ന് ഹദീസ് പണ്ഡിതന്മാർ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഈ ആയത്തിന്റെ പശ്ചാത്തലം തന്നെ നോക്കിയാൽ അറിയാം, ഇതിന്റെ തൊട്ടു മുകളിലുള്ള ആയത്ത് എന്താ, വാന്തി റഷീറത്തക്കൽ അഖ്റബീൻ, നിന്റെ അടുത്ത കുടുംബങ്ങൾക്ക് നീ മുന്നറിയിപ്പ് നൽകുക, വഖ്ഫുദ് ജനാഹക ലിമനിത്തബഅകമിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ നിന്നും നിന്നെ പിൻപറ്റിയവർക്ക് നീ കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കുക, അവരോട് കാരുണ്യപൂർവ്വം പെരുമാറുക, ഫൈൻ അസൗക ഫഖുൽ ഇന്നി ബരീഉ മിമ്മാ തഅമലൂൻ, അവർ നിനക്ക് എതിർ പ്രവർത്തിക്കുകയാണെങ്കിൽ നിന്നെ അനുസരിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ നിന്നും ഞാൻ ഒഴിവാണ് എന്ന് അവരോട് പറഞ്ഞേക്കുക. അത് പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹുവിൽ ബലമേൽപ്പിക്കാൻ പറയുന്നത്. അവിടെ നമുക്ക് ആയത്തിൽ കാണുന്ന എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധന ദൗത്യം നിർവഹിക്കുന്നതിനിടയിൽ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. സ്വന്തം അനുയായികൾ തന്നെ ചിലപ്പോ അനുസരണക്കേടുണ്ടായി എന്ന് വരാം. എങ്ങനെയൊക്കെ ആണെങ്കിലും താങ്കളുടെ എല്ലാ അവസ്ഥകളും അറിയുന്ന, താങ്കൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴും താങ്കൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോഴും ഒക്കെ താങ്കളുടെ ഓരോ ചലനങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന താങ്കളുടെ റബ്ബുണ്ട്, അവനിൽ താങ്കൾ ഭരമേൽപ്പിക്കുക. ഇതാണ് ആയത്തിലെ പരാമർശം. ഇവിടെ കഴിഞ്ഞ കാലത്ത് ഉപ്പാപ്പമാരെ കുറിച്ചുള്ള ഒരു സൂചനയും ആയത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഇല്ല എന്നതാണ്. മാത്രമല്ല സ്ഥിരപ്പെട്ട ചരിത്രത്തിൽ 20 ഉപ്പാപ്പമാരുടെ ചരിത്രം പറഞ്ഞല്ലോ, അതിൽ തൊട്ടടുത്ത ഉപ്പാപ്പമാരുടെയൊക്കെ ചരിത്രം സ്ഥിരീകരിക്കപ്പെട്ട ചരിത്രമാണ്. അവരാരെങ്കിലും ഞങ്ങൾ നബിമാരാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. അബ്ദുൽ മുത്തലിബോ അല്ലെങ്കിൽ ഹുസയ്യോ കിലാബ് അങ്ങനെയുള്ള ആരെങ്കിലും ഞങ്ങൾ നബിമാരാണ് എന്ന് അവകാശപ്പെട്ടിട്ടേയില്ല. അപ്പൊ പിന്നെ നബിയുടെ ഉപ്പാപ്പമാരൊക്കെ നബിമാരായിരുന്നു എന്ന് ഈ ഒരു അസറിന്റെ വെളിച്ചത്തിൽ എങ്ങനെ പറയാനാണ്? മാത്രമല്ല അബൂ സുഫിയാൻ ഹിറക്കലിനോട് സംസാരിച്ച ഒരു സംഭവം നേരത്തെ ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നബിയുടെ സഹാബികൾ ചിലർ ഹിറക്കലിന്റെ നാട്ടിലേക്ക് ഹിജറ പോയപ്പോ അവിടെ പോയിട്ട് ഏഷണി കൂട്ടി, പൂർവ്വപിതാക്കന്മാരെ മതം ഉപേക്ഷിച്ച് വന്നവരാണ് ഇവരെ ഇവരെ പുറത്താക്കണം. അപ്പൊ അബൂ സുഫിയാനെ വിളിച്ചിട്ട് രാജാവ് ചോദിക്കുകയാണ്. ആ ചോദിച്ച കൂട്ടത്തിൽ ചോദിച്ചു, ഫഹൽ ഖാല ഹാദൽ ഖൗല മിൻകും അഹദും ഖബലഹു, ഇയാൾക്ക് മുമ്പ്, ഈ മുഹമ്മദിന് മുമ്പ് ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിൽ ഇങ്ങനെ നബിത്വം വാദിച്ചവരായിട്ടുണ്ടോ? അബൂ സുഫിയാൻ നബിയുടെ കൊടിയ ശത്രുവാണ്. അദ്ദേഹം പറയുന്നുണ്ട്, മുസ്ലിം ആയതിനു ശേഷം എന്തെങ്കിലും ഒരു കളവതിൽ കയറ്റാൻ പറ്റുമോ എന്ന് ഞാൻ കുറെ ശ്രമിച്ചു നോക്കി, എനിക്ക് സാധിച്ചില്ല, ഒക്കെ ഒന്ന് കളവ് പറയാൻ സാധിച്ചില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല, ആരും ഞങ്ങളുടെ പരമ്പരയിൽ ഇതുവരെ ഇങ്ങനെ നബിത്വം വാദിച്ചവർ ഉണ്ടായിട്ടില്ല എന്ന് അബൂ സുഫിയാൻ പറഞ്ഞതായിട്ട് ബുഖാരിയിൽ തന്നെ നമുക്ക് ഹദീസ് കാണാൻ സാധിക്കും. മാത്രമല്ല ഇബ്രാഹിം നബിയുടെ പിതാവ് കാഫിറാണെന്ന കാര്യം ഖുർആൻ കൊണ്ട് തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇബ്രാഹിം നബി തന്റെ വാപ്പാനോട് പറഞ്ഞല്ലോ, അതത്തഖിദു അസ്നാമൻ ആലിഹ, നിങ്ങൾ ഈ ബിംബങ്ങളെയാണോ ദൈവങ്ങളായി സ്വീകരിക്കുന്നത്, ഇന്നി അറാക വഖൗമക ഫീ ളലാലി മുബീൻ, നിങ്ങളെയും നിങ്ങളുടെ ജനതയെയും വ്യക്തമായ വഴിവഴവിലായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന്. അത് അള്ളാഹു ഖുർആനിൽ വ്യക്തമായി പറഞ്ഞതാണ്.
അവിടെ ചില ആളുകൾ എന്താക്കി, ആസർ എന്നത് അബ്രാഹിമിന്റെ ഉപ്പയല്ല, എളാപ്പയോ മൂത്താപ്പയോ ആണ്, പിതൃ സഹോദരനാണ് എന്ന് വരുത്തി തീർത്തു. യഥാർത്ഥത്തിൽ ഖുർആനിൽ മറ്റു സ്ഥലത്തും ഇത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇബ്രാഹിം നബിയെ വാപ്പ എറിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന സന്ദർഭം സൂറത്ത് ത്വാഹയിൽ പറയുന്നുണ്ട്, എന്റെ ദൈവങ്ങളോട് നീ വെറുപ്പ് കാണിക്കുകയാണെങ്കിൽ നീ എന്നെ വിട്ടു പോകണം, വഹജുർനി മലിയ, കുറച്ചു കാലത്തേക്ക് നീ എന്നെ വെടിഞ്ഞേക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇറങ്ങിപ്പോരുമ്പോഴും അദ്ദേഹം പറഞ്ഞത് ഖാല സലാമുൻ അലൈക് സസ്തഗ്ഫിറുലക റബ്ബി, നിങ്ങൾക്ക് അല്ലാതെ രക്ഷയുണ്ടാവട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ റബ്ബിനോട് പൊറുക്കലിനെ തേടും എന്നാണ്. അത് എളാപ്പയാണോ ഇറക്കി വിട്ടത്? എളാപ്പാക്ക് വേണ്ടിയാണോ പൊറുക്കലിനെ തേടുന്ന് പറഞ്ഞത്? അല്ല എന്ന് പറഞ്ഞത്, ഉപൂവത്ത് യഥാർത്ഥത്തിൽ പ്രത്യക്ഷാർത്ഥത്തിൽ അത് വാപ്പാക്ക് ഉപയോഗിക്കുന്നത്, ചില സന്ദർഭത്തിൽ ആലങ്കാരികമായി എളാപ്പാക്കും മൂത്താപ്പാക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്ന് മാത്രം. മാത്രല്ല, ഇബ്രാഹിം നബി ആ പ്രാർത്ഥിക്കാമെന്ന് ഉപ്പാനോട് വാഗ്ദത്തം ചെയ്തെങ്കിലും പിന്നീട് ആ വാഗ്ദത്തം അദ്ദേഹം ഒഴിവാക്കി. കാരണം എന്താ, വാപ്പ അള്ളാന്റെ ശത്രുവാണ് എന്ന് വ്യക്തമായപ്പോ. അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നിടത്ത് വമാ കാന ഇസ്തിഗ്ഫാർ ഇബ്രാഹിം അലി അബി ഇല്ലാൻ മൗഇദത്തിൻ വഅദഹ ഇയാഹു, കുറച്ചു കാലം ഇബ്രാഹിം നബി തന്റെ വാപ്പാക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തിയത് അദ്ദേഹത്തോട് നടത്തിയ ഒരു വാഗ്ദത്തത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പൊ പാപമോചന പ്രാർത്ഥന നടത്തിയതും അബാണ്, ഇറക്കി വിട്ടതും അബാണ്. മാത്രല്ല, ഇബ്രാഹിം നബിയിലും അദ്ദേഹത്തിൽ വിശ്വസിച്ചവർക്കും നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് പറഞ്ഞിടത്ത് ഇല്ലാ ഖൗല ഇബ്രാഹിം അലി അബീഹി, ഇബ്രാഹിം തന്റെ വാപ്പയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്താണ്? ലാസ്തഗ്ഫിറന്നലക്, വാപ്പ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടും എന്ന് പറഞ്ഞു. അതിൽ നിങ്ങൾക്ക് മാതൃകയില്ല. അപ്പൊ അവിടെയൊക്കെ ഉപയോഗിച്ച അബ എന്താണ്? അത് അളാപ്പയാണോ? ഇനി അങ്ങനെയല്ല, ഖുർആനിനെ വ്യാഖ്യാനിച്ച് പറയേണ്ടത് ആരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി സഹാബിയോട് പറഞ്ഞിട്ടുണ്ടോ ഇവിടെ അബിന് ഉദ്ദേശം അമ്മാണ് എന്ന്? പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ നബിമാരായിരുന്നു അല്ലെങ്കിൽ മുസ്ലിങ്ങളായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമുള്ള, ഉള്ളത് ഉള്ളതുപോലെ പറയുകയാണ് നബിയോടുള്ള ബഹുമാനം, ഇല്ലാത്തത് നബിയുടെ പേരിൽ പറയൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബഹുമാനമേ അല്ല. അവിടുത്തെ ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടതും വസ്തുതയും നമ്മൾ മറിച്ച് മാറ്റിമറിക്കുന്നുണ്ട്. എന്ത് കാര്യമുള്ളത്? നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ചരിത്രത്തിൽ സംഭവിച്ചില്ല എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം. മാത്രല്ല, അബു ഹയ്യാൻ അദ്ദേഹത്തിന് അൽ ബഹ്റുൽ മുഹീത്ത് എന്ന തഫ്സീറിൽ ഈ ആയത്തിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് പറഞ്ഞു, അന്ന റാഫിലതഹുൽ ഖായിലൂന ഇന്ന ആബ അൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം കാനൂ മുഅ്മിനീന മുസ്തദില്ലീന ബിഖൗലിഹി തആല വതഖല്ലുബക ഫിസ്സാജിദീൻ. ഷിയാക്കളിൽപ്പെട്ട വളരെ പിടിച്ച കക്ഷിയാണ് റാഫിലത്ത് എന്ന് പറയുന്നത്. ആ റാഫിലത്തിന്റെ ആളുകൾ പറയാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാപ്പമാരൊക്കെ മുഅ്മിനീങ്ങളായിരുന്നു, അതിന് ഈ ആയത്ത് തെളിവാണ്, സുജൂദ് ചെയ്യുന്നവർക്കിടയിലൂടെ താങ്കൾ കടന്നു വന്നു എന്ന് സൂചിപ്പിക്കുന്ന ആയത്ത് തെളിവാണ്. വബിഖൗലി അലൈഹി സ്വലാത്തു വസ്സലാം ലം അസൽ ഉനഖല മിൻ അസ്ലാബി താഹിരീൻ, കണ്ടോ, പരിശുദ്ധന്മാരുടെ മുതുകളിലൂടെയാണ് ഞാൻ നീക്കപ്പെട്ടത്, ഞങ്ങൾ നീക്കപ്പെട്ടുകൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിലും. അപ്പൊ ഇത് ഷിയാ വിശ്വാസമാണ്, അഹ്ലു സുന്നത്തിന്റെ വിശ്വാസമേ അല്ല. അപ്പൊ ഈ ഇത് കടന്നു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാപ്പമാരൊക്കെ നബിമാരായിരുന്നു അല്ലെങ്കിൽ എല്ലാവരും വിശ്വാസികളായിരുന്നു എന്നൊക്കെയുള്ള വാദങ്ങൾ കടന്നു വന്നത് എവിടെ നിന്നാണ്? അത് കടന്നു വന്നത് ഷിയാക്കളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അഭിമാനിതവും അതുപോലെ തന്നെ പവിശുദ്ധവുമായ മുതുകളിലൂടെ അതുപോലെ തന്നെ പരിശുദ്ധമായ ഗർഭപാത്രങ്ങളിലൂടെയാണ് ഞാൻ കടന്നു വന്നത് എന്ന് പറയുന്നത് തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി അങ്ങനെ കഴിഞ്ഞ കാലത്ത് ആരുടെയും ഗർഭപാത്രത്തിലോ ആരും മുതുകിലൊന്നും ഉണ്ടായിട്ടില്ല. അബ്ദുള്ള ആമിനെ കല്യാണം കഴിച്ചു, അതിലുണ്ടായ സാധാരണ മനുഷ്യന്മാരൊക്കെ ഉണ്ടാകുന്നത് പോലെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം മാത്രം, ഇന്നമാനം ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാകുന്നു എന്ന് പറഞ്ഞതിൽ അതെല്ലാം ഉൾപ്പെടും. അതല്ലാത്തതൊന്നും സഹീഹായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമല്ല. ഇനി പരിശുദ്ധമായ ഗർഭപാത്രങ്ങളിലൂടെ അല്ലെങ്കിൽ ഉത്തമമായ മുതുകുകളിലൂടെ എന്നൊക്കെ പറഞ്ഞാൽ സഹീഹാണെങ്കിൽ തന്നെ അതിന്റെ അർത്ഥം എന്തുള്ളൂ? എന്റെ ഉപ്പയോ ഉമ്മയോ എന്റെ പിതാക്കന്മാരോ ഒന്നും ജാഹിലിയ കാലത്തെ വ്യഭിചാരത്തിൽ പോയിട്ടില്ല, ശരിയായ വിവാഹത്തിലൂടെയാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. അത് നബിയുടെ വേറെ ഹദീസിന് ഈ ഹദീസിന്റെ തുടക്കം തന്നെ അതാ. ഇവർ ഉദ്ധരിക്കുന്ന നബിയുടെ പ്രകാശം കടന്നു വന്നു എന്ന് പറയുന്ന തന്നെ ലം യൽതഖി അബവായ ഖത്തു അലാ സിഫാഹി, എന്റെ മാതാപിതാക്കൾ ഒരിക്കലും വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിട്ടില്ല. മറ്റൊരു റിപ്പോർട്ടിൽ ഖറജ്തു മിൻ നിക്കാഹിൻ ഗൈരി സിഫാഹിൻ, അത് നബി പറഞ്ഞതായിട്ട് സ്ഥിരപ്പെട്ടത് മുർസലായി സ്ഥിരപ്പെട്ടതാണ്, ഞാൻ നിക്കാഹിലൂടെ പുറത്തു വന്നിട്ടുള്ള ആളാണ്, വ്യഭിചാരത്തിലൂടെയല്ല. അത് വ്യഭിചാരം പ്രചുരപ്രചാരം നേടിയ കാലാണ്. വേശ്യാലയങ്ങൾ എമ്പാടും ഉണ്ടായിരുന്നു മക്കയിൽ. ഒരു വേശ്യാലയത്തും ഇവരെ കൊടി നാട്ടിയിട്ടുണ്ടാവുന്നതാണ്. എന്നിട്ട് വേശ്യ ഗർഭിണിയായാൽ അവളെ സമീപിച്ചവരെല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ കാൽപാദവും അവിടെ വന്ന ആളുകളെ കാൽപാദം ഒത്തു നോക്കിയിട്ട് ആരെ കുട്ടിയാന്ന് തീരുമാനിച്ചിട്ട് ഓനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. അതവിടുത്തെ ഒരു നാട്ടു നടപ്പായിരുന്നു, അതിലാർക്കും ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. അത്രമാത്രം വ്യഭിചാരം പ്രചാരം നേടിയ നാട്ടിലാണ് റസൂലിന്റെ ഉമ്മയും ബാപ്പയും ജീവിച്ചത്. പക്ഷെ അവരതിൽ ഏർപ്പെട്ടിട്ടില്ല, നബിയുടെ പിതാക്കന്മാരും അതിൽ ഏർപ്പെട്ടില്ല. അതേ അതിനർത്ഥമുള്ളൂ, അത് സഹീഹാണെങ്കിൽ തന്നെ. പക്ഷെ അത് ദുർബലമായ തെളിവിന് കൊള്ളാത്തതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, കുഫ്ഫാറുകളായി ജീവിച്ച ആളുകൾ അവർ കുഫ്ഫാറുകളായ കാലത്ത് വിവാഹത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ഇസ്ലാമിലേക്ക് വന്നാൽ പിന്നെ വേറെ നിക്കാഹ് നടത്തേണ്ട ആവശ്യമില്ല. ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനിയോ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ഇസ്ലാം സ്വീകരിച്ചാൽ അവരാ നിക്കാഹ് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അതേസമയത്ത് ഒരാൾ സ്വീകരിച്ച് മറ്റാൾ സ്വീകരിച്ചെങ്കിലും ബന്ധം മുറിഞ്ഞു. അതാണ് ഇസ്ലാമിന്റെ നിയമം. പിന്നെ നബിയുടെ കാലത്തും ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ നാലിലധികം ഭാര്യമാരുള്ള ആളുകൾ കടന്നു വന്നപ്പോൾ നബി ചോദിച്ചു, ഇതിൽ ഇഷ്ടമുള്ള നാലെണ്ണം നിങ്ങൾക്ക് നിലനിർത്താം, ബാക്കി ഒഴിവാക്കണം. അപ്പൊ ആ നാലും അംഗീകരിക്കുകയാണ്. അതുകൊണ്ട് അങ്കഹത്തുൽ കുഫാർ, കുഫ്ഫാറുകളുടെ നിക്കാഹുകൾ ഇസ്ലാം അംഗീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ നബിന്റെ വാപ്പാന്റെയും ഉമ്മാന്റെയും അവരുടെയൊക്കെ വിവാഹം ഇസ്ലാം അംഗീകരിച്ചു തന്നെയാണ്, യാതൊരു സംശയമല്ല. കുഫ്ഫാറുകളായ വാപ്പയിലും ഉമ്മയിലൂടെയും ജനിച്ച ആളുകളുടെ അവരുടെ വിവാഹത്തിന് ശേഷം ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ഇസ്ലാമിൽ പ്രവേശിച്ചാൽ ആ നിക്കാഹുകൾ സ്വീകാര്യമാണ് എന്നത് അറിയപ്പെട്ട കാര്യമാണ്. അപ്പൊ ആ നുണക്കും അതാണ് ആ ഹദീസിന്റെ ഉദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃപരമ്പരയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെട്ടപ്പോൾ തന്നെ പൊക്കൾ കൊടി മുറിക്കപ്പെട്ടവനും അതുപോലെ തന്നെ സുന്നത്ത് ചെയ്യപ്പെട്ട രൂപത്തിലുമാണ് പ്രസവിച്ചത്. അതൊരു വലിയ പോരിശയായിട്ട് പറയാറുണ്ട്. അത് വലദത്തുഹു മഖ്തൂനൻ വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദ് എന്ന് മംഗൂസുകാരൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മലക്കുകൾ പറഞ്ഞതായിട്ട് ഇങ്ങനെ പറയാണ്. ആമിന ബീവി അദ്ദേഹത്തെ പ്രസവിച്ചത് സുറുമ, കണ്ണിൽ സുറുമയിടപ്പെട്ട രൂപത്തിലും അതുപോലെ സുന്നത്ത് ചെയ്യപ്പെട്ട രൂപത്തിലുമായിരുന്നു എന്ന്. അങ്ങനെ ആയിരുന്നു എന്ന് മാത്രമല്ല, അത് സഹീഹായ സനദത്ത ഹദീസിൽ വന്നിട്ടുമുണ്ട് എന്ന് ഉറപ്പിച്ചു പറയാണ്. ആദ്യമായിട്ട് ഇതിന് പറയാനുള്ള മറുപടി, ഇതൊരു അത്ഭുതമായ കാര്യമല്ല. ചിലപ്പോൾ ഒരു അമുസ്ലിമിന്റെ കുട്ടിയും ചിലപ്പോ പൊക്കൾ കുടി മുറിഞ്ഞതായിട്ടും അല്ലെങ്കിൽ സുന്നത്ത് ചെയ്യപ്പെട്ട പോലെ ലിംഗചർമ്മം ഇല്ലാതെയും ഒക്കെ പ്രസവിച്ചെന്ന് വരാം. അത് വലിയൊരു കറാമത്തായിട്ട് ആരും എടുത്തു പറയാറില്ല. ഇനി അത് കറാമത്തായിട്ട് പറയുന്ന ചില ഹദീസുകൾ ഇവർ ഉദ്ധരിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള പല മലയാള പുസ്തകങ്ങളിൽ തന്നെ ഉണ്ട്. സുന്നത്ത് ജമാഅത്ത് ഹദീസിൽ എന്നൊരു പുസ്തകത്തിൽ ഒരാൾ എഴുതിയത് അനസ് ബിൻ മാലിക്കിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. മുഅ്ജമു സ്വഗീറിൽ തബറാനി ഉദ്ധരിച്ചു എന്ന് പറഞ്ഞിട്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ കറാമത്തി അലാ റബ്ബി അസ്സ അലയ്യ മിൻ കറാമത്തി على علي ربي عز وجل اني ولدت مقتونا ولم ير احد سوءتي എന്റെ റബ്ബ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ്, അല്ലെങ്കിൽ ആദരവിൽ പെട്ടതാണ് ഞാൻ ഫിതാൻ ചെയ്യപ്പെട്ട സുന്നത്ത് ചെയ്യപ്പെട്ട രൂപത്തിൽ ഞാൻ പ്രസവിച്ചു, ആരും എന്റെ ഔറത്ത് കണ്ടിട്ടില്ല എന്ന്. ഈ റിപ്പോർട്ടിനെ പറ്റി ഒന്നുകിൽ ളഈഫുൻ ജിദ്ദൻ, അങ്ങേയറ്റം ദുർബലം, അല്ലെങ്കിൽ മൗളൂ എന്നാണ് ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ പരമ്പരയിലുള്ള സുഫിയാൻ ഇബ്നു മുഹമ്മദ് അൽ ഫസ്സാരി അൽ മിസ്സീസി എന്ന് പറഞ്ഞാൽ വിമർശന വിധേയനായ ഒരാളാണ്. അയാളെ കുറിച്ച് ളഈഫുൽ ഹദീസ് എന്നാണ് ഇബ്നു അബീ ഹാത്തം തന്റെ പിതാവ് പറയുന്നതായി ഉദ്ധരിച്ചിട്ടുള്ളത്. ഹാക്കിം പറഞ്ഞത് ഇബ്നു വഹബിൽ നിന്നും ഇബ്നു ഉയൈനയിൽ നിന്നും മൗളൂ ആയ നബിയുടെ പേരിൽ കെട്ടിയുണ്ടാക്കിയ ഹദീസുകൾ ഉദ്ധരിക്കുന്ന ആളാണ് ഇയാൾ. അസ്കലാനിയുടെ ലിസാനുൽ മീസാനിൽ ഇബ്നു ഹജ്ജർ അസ്കലാനി ഇയാളുടെ പേര് കൊടുത്തിട്ട്, അത് റാവിമാരെ ചരിത്രം പറഞ്ഞ പുസ്തക, ഇയാളുടെ കള്ള ഹദീസിന് സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഹദീസാണ്. അങ്ങനത്തെ കള്ള ഹദീസാണ് ഇവര് സുന്നത്ത് ജമാഅത്ത് ഹദീസിൽ എന്നും പറഞ്ഞുകൊണ്ട് ഈ കള്ളക്കഥ സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നോക്കൂ, നിങ്ങൾ മൂന്നാമതായി ഉദ്ധരിച്ചിട്ടുള്ള, രണ്ടാമതായി ഉദ്ധരിച്ച ഹദീസ് മുസ്തദ്രക്കിൽ ഹാക്കി ഉദ്ധരിച്ചിട്ടുള്ള മറ്റൊരു വാറോലയാണ്. വഖദ് തവാതറത്തിൽ അഖ്ബാറു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉലിദ മക്തൂന, കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് ചെയ്യപ്പെട്ട രൂപത്തിലാണ് പ്രസവിക്കപ്പെട്ടത് എന്ന് ഖബറുകൾ ഹദീസുകൾ അനേകം വന്നിട്ടുണ്ട്. പരമ്പര നിരവധി പരമ്പരകളിലൂടെ വന്നിട്ടുണ്ട്. അത് ഹാക്കിം പറഞ്ഞപ്പോ അതിന് ടിപ്പണി എഴുതിയ, അടിക്കുറിപ്പ് എഴുതിയ. ഇമാം സഹബി പറയാണ്, മാലം സഹത്തദാൻ, ഇത് സഹിഹാണെന്ന് പോലും നമ്മൾ അറിയുന്നില്ല. ഫകൈഫ മുതവാതിറ, പിന്നെങ്ങനെയാ മുതവാതിറാകുന്നത്? ഞാൻ കഴിഞ്ഞ കൂടി പറഞ്ഞു ഓർക്കുന്നുണ്ട് ആദൻ നബിയുടെ ചരിത്രം. ആദൻ നബി മുഹമ്മദ് നബിയെ കൊണ്ട് തവസ്സുലാക്കി എന്ന കള്ളക്കഥ ഹാക്കിം ഉദ്ധരിച്ചതിനെ കുറിച്ച് ഉലമാക്കൾ പറഞ്ഞത് അല്ലേ? അദ്ദേഹത്തിന്റെ കിതാബിൽ അദ്ദേഹം ഉദ്ധരിച്ചു. അതേ ഹദീസിൽ റാവിനെ കുറിച്ച് ഇയാൾ മൗലൂ ഹദീസ് ഉദ്ധരിക്കുന്ന ആളാണെന്നും പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ തസാഹുലാണ്, അദ്ദേഹത്തിന്റെ അശ്രദ്ധയും അലംഭാവുമാണ്. ഹാക്കിം നൈസാപൂരി ഹദീസ് രംഗത്ത് വലിയ അറിയപ്പെട്ട ആൾ തന്നെയാണ്, പക്ഷെ അവസാന കാലത്ത് അദ്ദേഹത്തിന് ഇങ്ങനത്തെ ചില ഗഫലത്തുകൾ ഉണ്ടായിട്ടുണ്ട്, തസാഹുൽ ഉണ്ടായിട്ടുണ്ട്. ഇത് വലിയ അജബു തന്നെ എന്ന് ഇബ്നു ഹജർ അസ്കലാനി ആ ഹദീസിനെ പരാമർശിക്കവേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സംഗതിയാണ് ഇവിടെയും. അത് മുതവാത്തറാണെന്ന് ഹാക്കിം പറഞ്ഞത് തെറ്റാണ്, അത് ദഹബി തന്നെ തിരുത്തി കൊടുത്തിട്ടുണ്ട്. ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിനാൽ ബിദായവൻ നിഹായയിൽ ഇത് സംബന്ധമായ പല റിവായത്തുകളും എടുത്തുകൊടുത്ത ശേഷം, ബിദായവൻ നിഹായ എന്ന ഒരു നീണ്ട ചരിത്ര പുസ്തകമാണ്, അതിൽ അദ്ദേഹം പറയുകയാണ് വഖദ് ദഅ ബഅദുഹും ശഹതഹു ലിമാ വറദ ലഹു മിനത്തുറുഖ്, പല പരമ്പരകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്തൂനായി ജനിച്ചു എന്നത് കണ്ടപ്പോ ചില ആളുകളൊക്കെ അത് സഹീഹാണെന്നും ഹത്താസമ ബഅലുഹു അന്നഹു മുതവാതിർ അത് മുതവാതിറാണെന്ന് വരെ ചില ആളുകൾ വാദിച്ചു കളഞ്ഞു. ഇതിലെല്ലാം പരിശോധിക്കേണ്ടതാണ്. ഇതൊന്നും അങ്ങനെ മുത്തവാത്തിരാണെന്നോ സഹിയാണെന്നോ പറയാൻ പറ്റിയ കോലത്തിലല്ല എന്ന് ഇമാം ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരിയാണോ തെറ്റാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നേടത്താണ് ഇബ്നു കസീർ ഉള്ളത്. മാത്രമല്ല ഒരു ഗ്രന്ഥ ഈ അടുത്ത കാലത്ത് ഗ്രന്ഥിറങ്ങിയിട്ടുണ്ട്, അത്തഹദീസു ബിമാ ഖീല ഫീ ലാ യസിഹു ഫീഹി ഹദീസും, ഒരു ഹദീസും സഹീഹായി വന്നിട്ടില്ല എന്ന് പറയുന്ന വിഷയങ്ങൾ, അത് മാത്രം ഒരു ബുക്ക്. കാരണം നാട്ടിലങ്ങനെ കുറെ സഹിയാണ് സഹിയാന്ന് വിചാരിച്ചിട്ടുണ്ട്, അങ്ങനെ സഹിയായി വന്നിട്ടില്ലാത്ത വിഷയങ്ങൾ മാത്രം ഇത്തിരി ബുക്കറിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് അഹാദീസ് വിലാദത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്തൂനൻ ളൈഫത്തുൻ, നബി മക്തൂനായി ജനിച്ചു എന്ന് പറയുന്ന സുന്നത്തിയെ പട്ടുമത്തിൽ പറന്നു എന്ന് പറയുന്ന മുഴുവൻ റിപ്പോർട്ടുകളും ദുർബലമാണ്. ലം യസ്ബുത് മിൻഹ ശൈഉൻ, അതിൽ ഒന്നുപോലും സ്ഥിരപ്പെട്ടിട്ടില്ല. ഖാലഹു ഇബ്നുൽ ഖയ്യിം വസൈനുൽ ഇറാഖി അൻ ഇബ്നുൽ അദീം, ഇബ്നുൽ ഖയ്യിം സൈനുൽ ഇറാഖിയും ഒക്കെ ആ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ചരിത്രത്തിലുള്ള എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിതാൻ നടത്തിയത് അബ്ദുൽ മുത്തലിബ് പിറന്ന ഏഴാം ദിവസം ഖിതാൻ നടത്തിയെന്നും അന്നൊരു സദ്യ കൊടുത്തു എന്നും വരെ ഉണ്ട് സഹബിയുടെ സീറയിൽ. അന്ന് അറബികളുടെ പതിവായിരുന്നു അത്, ഖിതാൻ ചെയ്യാന്നുള്ളത് ഇബ്രാഹിം നബിയുടെ കാലം മുതൽക്കേ ഉള്ളതാണ്, കുട്ടിയിൽ സുന്നത്ത് ചെയ്യാന്നുള്ളത്. ആ പതിവ് അനുസരിച്ച് ഉപ്പാപ്പയാണല്ലോ അന്ന് കുട്ടിയെ പോറ്റുന്നത്, ഉപ്പാപ്പ എന്ത് ചെയ്തിട്ട് വാപ്പ മരിച്ചു വേണ്ടി ഇരിക്കുമ്പോ തന്നെ ഉപ്പാപ്പ ഇത് ചെയ്ത് അന്ന അബ്ദുൽ മുത്തലിബ് ഖതന നബി സല്ലല്ലാഹു അലൈഹി വസന അലഹു മഅദുബതം വസമ്മാഹു മുഹമ്മദ, താരിഖുൽ ഇസ്ലാമിൽ ദഹബി പറഞ്ഞതാണ്. അബ്ദുൽ മുത്തലിബ് ഏഴാമത്തെ ദിവസം ഖിതാൻ നടത്തിക്കുകയും അതുപോലെ സദ്യ കൊടുക്കുകയും മുഹമ്മദ് എന്ന് പേര് വെക്കുകയും ചെയ്തു. ഹാദാ അസഹു മിമ്മാ റവാഹു ഇബ്നു സഅദ് ഫി തബഖാത്, തബഖാത്ത് ഇബ്നു സഅദിൽ ഇബ്നു സഅദ് ഉദ്ധരിച്ചതിൽ ഏറ്റവും പ്രബലമായത് ഇതാണ്. ഇത് മൗലൂദിനും പറഞ്ഞിട്ടുണ്ട്, അതാ രസം. ബർദൻജി മൗലിദിൽ ഈ വലിദ മക്തൂനൻ എന്ന് പറഞ്ഞടുത്ത് വഖീല ഖതനഹു ജദ്ദുഹു ബഅദ സബഇലയാലി സബിയത്തിൻ വഔലമ വാസഅമ, നബിയുടെ ഉപ്പാപ്പയാണ് ഖിതാൻ നടത്തിയത് എന്നും ഏഴാം ദിവസത്തിന് ശേഷം വലീമത്ത് കൊടുത്തു എന്നും ഒക്കെ പറയപ്പെട്ടിട്ടുണ്ട്. അത് കീലയാക്കി, ഇത് ശരിയാക്കി, നേരെ മറിച്ചുള്ളത് മനസ്സിലായില്ലേ. അപ്പൊ അങ്ങനെ ബർദൻജി മൗലിദിൽ വരെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇത് മാത്രമല്ല സുഹൃത്തുക്കളെ, പ്രസവ സമയത്തുണ്ടായ അത്ഭുതങ്ങളെ പറ്റി പല റിപ്പോർട്ടുകളും പറഞ്ഞിട്ടുണ്ട്. നബിയെ പ്രസവിച്ച ആ സമയത്ത് പേർഷ്യയിൽ കാലങ്ങളായി കത്തിക്കൊണ്ടിരുന്ന പൊലിയാത്ത തീ അപ്പോൾ അണഞ്ഞു, മനസ്സിലായില്ലേ. പേർഷ്യയിലെ തീക്കുണ്ടം പൊലിഞ്ഞു, 2000 കൊല്ലമായത് കത്തിക്കൊണ്ടേയിരിക്കുകയാണെന്നാ പറഞ്ഞത്, മനസ്സിലായില്ലേ. അത് കണ്ടിട്ട് ചക്രവർത്തി ദുഃഖത്തിലായി എന്നാണ്. അതാണ് മൗലൂദ് കാലത്ത് പാടി നടക്കുമ്പോ പേർഷ്യൻ തീക്കുണ്ടങ്ങൾ പൊലിഞ്ഞു സല്ലല്ലാഹു അലാ മുഹമ്മദ്, ഇങ്ങനെ മൗലൂദ് ജാതിയിൽ റോട്ടിൽ കൂടെ ഒക്കെ ചൊല്ലിപ്പോണ കാണാം. കള്ളക്കഥയാണത്, തെളിയിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല പേർഷ്യ തന്നെ ഇന്നത്തെ ഇറാനാണ്, നബിയുടെ ഇവിടെ പ്രസവിക്കുന്ന അതേ സമയത്ത് അവിടെ തീ കെട്ടു. ഇത് രണ്ട് സ്ഥലത്തേക്കും ഒപ്പം കാണണമെങ്കിൽ അള്ളാഹ് മാത്രമേ കഴിയുള്ളൂ. അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ? ഇത് ഗൈബിയായ കാര്യമല്ലേ, നബിയുടെ ചരിത്രമല്ലേ, അതിനിപ്പോ സനദ് വേണോ എന്ന് പറയണ്ട, ചരിത്രം ഇത് ഗൈബിയായ ഒരു വിഷയം വരുന്നുണ്ടല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഒരു തെറ്റായ വിശ്വാസം ഇതിൽ വരുന്നുണ്ട്, മനസ്സിലായില്ലേ. അങ്ങനെയുണ്ടെങ്കിൽ ലോകം മുഴുവൻ ഇങ്ങനെ അത്ഭുതശിച്ച് ജനിച്ചു എന്ന് എല്ലാവരും ഓടി ഒന്ന് വിശ്വസിക്കൂലേ, ആരെങ്കിലും എതിർക്കാൻ നിൽക്കോ? അതുപോലെ സാവാ തടാകം വറ്റി വരണ്ടു എന്നാണ് നബിയെ പ്രസവിച്ച ഉടനെ തന്നെ. അതുപോലെ കിസ്റയുടെ കൊട്ടാരം, അന്ന് കിസ്ര കൈസർ ഉണ്ടല്ലോ, റോമിൽ കൈസറും പേർഷ്യയിൽ കിസ്റയും, രണ്ടു വലിയ ഇന്നത്തെ അമേരിക്ക റഷ്യ പോലത്തെ വലിയ രണ്ട് ശക്തികളാണ് അന്നത്തെ. കിസ്റയുടെ കൊട്ടാരം വിറച്ചു എന്നാണ് റസൂൽ പ്രസവിച്ച ആ സമയത്ത് തന്നെ. അതില് 14 ഗോപുരം അടർന്നു വീണുന്ന് ഒരു മൗലിദില്, 24 ഗോപുരം അടർന്നു വീണുന്ന് വേറൊരു മൗലിദിൽ. ഈ നുണയുടെ രീതി മറ്റേ നുണയെ അറിയുന്നില്ല, ആ നുണയിൽ പിന്നെ അങ്ങനെയാണല്ലോ അപ്പൊ ഇതൊക്കെ ഒന്നിച്ച് സെബീനയാക്കുന്നത്. അപ്പൊ ആ രൂപത്തിലുള്ള കള്ളക്കഥയും ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ ബിംബങ്ങളും തലകുത്തി വീണു എന്നാണ്. വാസ്ബഹത്ത് അസ്നാമുദ്ദുനിയാ കുല്ലുഹ മങ്കൂസത്തൻ, അതുകൊണ്ടാ മങ്കൂസിന് മങ്കൂസ് എന്ന് പേരുണ്ടായത് തന്നെ. അത് കേഫുള്ള ഇവിനെ കാഫാക്കിയതാ, നെക്കസാൻ തന്നെ തലകുത്തി പറഞ്ഞു എന്നാണ്. അതിൽ ചോദിക്കുന്നുണ്ട് മക്കത്തുള്ള ബിംബങ്ങൾ മാത്രം ലോകത്തുള്ളതെന്നാണ്, മക്കത്തുള്ള ബിംബങ്ങളൊക്കെ തലകുത്തി കിടക്കുന്നുണ്ട്, അപ്പൊ ബിംബത്തെ എണീപ്പിച്ച് നിർത്തി പിന്നെ ഇക്കിടും അങ്ങനെ തന്നെ വീണു എന്നാണ്. അതിനെപ്പറ്റി പാട്ടൊക്കെ ഉണ്ട് മങ്കൂസിൽ പറഞ്ഞിട്ട്. ഇതെല്ലാം കള്ളക്കഥകളാണ്. ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് ഏറ്റവും കൂടുതൽ ബിംബാരാധന നടക്കുന്ന നാട് ഇന്ത്യ രാജ്യമാണ്, പണ്ട് ഇതിനേക്കാൾ അധികമാണ്. ഇപ്പൊ ക്രിസ്താബ്ദ 7-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ എന്നാ ഇന്ത്യ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ ഒരൊറ്റ ദിവസം ഇന്ത്യയിലെ മുഴുവൻ ബിംബങ്ങളും തലകുത്തി വീണുന്നുള്ളത്? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയുള്ള ഒരു റസൂല് മക്ക വിജയ ദിവസം നേരിട്ട് അങ്ങോട്ട് ചെന്നപ്പോ 300 ബിംബങ്ങളും നെടുക്കണ നിൽക്കല്ലേ, ഉടലോടെ ചെന്നിട്ട് വീണിട്ടില്ല, എന്നിട്ട് അപ്പൊ പെറ്റു എന്ന് കേട്ടപ്പോ വീണ്. അപ്പൊ സുഹൃത്തുക്കൾ, ഇതെല്ലാം കള്ളക്കഥകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ആളുകൾ പറഞ്ഞു വരച്ചാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്തിങ്ങനെ അത്ഭുത ശിശു ജനിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ എതിർക്കാൻ പിന്നെ ആരെങ്കിലും ധൈര്യപ്പെടുമോ? നദല്ലിലും ഉണ്ടായത്. 40-ാമത്തെ വയസ്സിന് ശേഷം നബി അങ്ങേറ്റം എതിർത്തു, സാഹിറാണ്, മജ്നൂനാണ്, ഷായിറാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു, കൊല്ലാൻ വീട് വളഞ്ഞു അല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അത്ഭുത ശിശുവായി ആ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയപ്പെട്ടിട്ടില്ല. എല്ലാവരും വളരെ കുട്ടിയായിട്ടാണ് അദ്ദേഹം ജനിച്ചത് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ തരത്തിലുള്ള കള്ളക്കഥകളാണ് പലപ്പോഴും പ്രചരിപ്പിക്കപ്പെടാറുള്ളത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപങ്ങളെ മായ്ച്ചു കളയും എന്ന വിശ്വാസം ഇന്ന് നമ്മൾ ഒരുപാട് ആളുകൾക്കുണ്ട്. പാപം ചെയ്താൽ നബിയോട് ഏറ്റു പറഞ്ഞാലും മതി, ക്രിസ്ത്യാനികളുടെ കുമ്പസാരം പോലെ റസൂലുള്ളാഹിനോട് ഏറ്റു പറഞ്ഞാൽ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന ധാരണ. മൗലൂദൊക്കെ ആരംഭിക്കുന്നതിന് ഒരു സലാം ബൈത്ത് ചൊല്ലും, നബിക്ക് സലാം, അത് എണീറ്റുന്നിട്ടാ ചൊല്ല. ഇപ്പൊ പാലക്കാട് ജില്ലയും തമിഴ്നാട്ടിലൊക്കെ സുബ്ഹാന മൗലിദ് ഉണ്ട്, അത് ആളുകൾ എണീറ്റുന്നിട്ട ചൊല്ല. എന്താ വെച്ചാൽ നബിയോട് ഹാളറായിട്ടുണ്ടെന്ന ഈ കൗമിന്റെ വിശ്വാസം. എല്ലാ മൗലിദ് സദസ്സിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാജരാകുന്നു. അപ്പൊ നബിക്ക് എത്ര ശരീരമായിരിക്കും, എവിടുന്ന് കിട്ടിയതായത്? നബി ജീവിച്ചിരുന്ന കാലത്ത് ഭാര്യമാരടുത്തൊക്കെ ദിവസം വീതം വെക്കല, അന്നിങ്ങനെ 9 അടിയിലേക്ക് വീതം വെക്കേണ്ട കാര്യമുണ്ട്. 9 ആഴ്ച ഒരേ ദിവസം പോകാൻ പറ്റുമല്ലോ, എന്ത് പൊട്ടത്തരായി പറയണേ. ഇന്നിപ്പോ എല്ലാ മൗലീ സാസും റസൂൽ ഹാജരാകുന്നുണ്ട്. അതുകൊണ്ട് റസൂൽ വന്നിരിക്കുന്നു, റസൂലിന്റെ മുമ്പിൽ ഇരിക്കാൻ പാടില്ല എന്നിട്ട് എണീറ്റ് നിന്നിട്ട് നബിക്ക് സലാം, അസ്സലാമു അലൈക സൈനല്ലംബിയായി, അസ്സലാമു അലൈക അത്കല്ലത്തഖിയായി എന്നാണ്. അങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി പാടുന്നതിനിടയിൽ അസ്സലാമു അലൈക യാ മാഹിദുനൂബ്, പാപങ്ങളെ മായ്ച്ചു കളയുന്ന നബിയെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ, അസ്സലാമു അലൈക യാ ജാലിൽ കുറൂബ്, പ്രയാസങ്ങളെ നീക്കിത്തരുന്ന നബിയെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ. നബിക്ക് പ്രയാസം നീക്കാൻ സാധിച്ചിട്ടുണ്ടോ? നബി എന്നെത്ര പ്രയാസപ്പെട്ടത് അല്ലേ, തീ മൂട്ടാത്ത ദിവസങ്ങളുണ്ടായി, വയറ് വശന്നിട്ട് എല്ലാവരും ഒരു കല്ല് വെച്ചിട്ട് ഇവ രണ്ട് കല്ല് വെച്ചിട്ടിട്ടാ ഹന്തക്ക് കടങ്ങി കുഴിച്ചത്. ഇതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം അല്ലേ? എത്ര വിഷമിച്ചിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിൽ വീണ് കുഴി, ശത്രുക്കൾ കുഴിച്ച കുഴിയിൽ വീണ് മുൻപല്ല് പൊട്ടിയിട്ടുണ്ട്. എല്ലാവരും നബിക്കെതിലും അമ്പ് ചെയ്തപ്പോ സഹാബികൾ ചുറ്റും നിന്ന് തടുത്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷപ്പെടുത്തിയത് അല്ലേ. അപ്പൊ നബിക്ക് പ്രയാസങ്ങൾ നീക്കാൻ കഴിയുന്ന ആളായിരുന്നു. എന്നിട്ട് ഇപ്പൊ നബിയോട് ചോദിക്കാണ്, പ്രയാസങ്ങൾ നീക്കി തരുന്ന നബിയെ, പാപങ്ങളെ മായ്ച്ചു കളയുന്ന നബിയെ, പാപങ്ങളെ പൊറുക്കുക മായ്ച്ചു കളയുക എന്നത് അള്ളാഹുവിന്റെ മാത്രം അധികാരത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ അധികാരം റസൂലിന് കൊടുത്താൽ റസൂൽ അള്ളാഹിനോട് പങ്കാളിയാക്കിയില്ലേ? വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ വസ്തഗ്ഫറു ലിദുനൂബിഹിം, മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറയാണ്, എല്ലാ നീചവൃത്തിയും അവർ ചെയ്തു പോയാൽ അവർ അള്ളാഹുവിനെ ഓർക്കും, അപ്പോൾ തന്നെ അവരെ പാപങ്ങൾക്ക് അവർ പാപമോചനം തേടും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ മറ്റാരുണ്ട് പാപം പൊറുക്കുവാൻ? സൂറത്ത് ആലു ഇംറാൻ അല്ലാഹു പറയും. ഇബ്നു കസീർ അതിന്റെ തഫ്സീറിൽ പറഞ്ഞു, ലാ യഗ്ഫിറുഹാ അഹദുൻ സിവാഹു, അല്ലാഹു അല്ലാതെ മറ്റാരും പാപം പൊറുക്കുകയില്ല. ഇതല്ലേ ഇസ്ലാമിലെ വിശ്വാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നബിയോട് അല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി നീ അല്ലാഹുവിനോട് പാപമോചനം തേടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞെന്താ, യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറുഹു, മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിലേക്ക് കേറിച്ചു മടങ്ങുവീൻ, വസ്തഗ്ഫിറുഹു അവനോട് നിങ്ങൾ പൊറുക്കല്ലേ തേടുവീൻ, ഫൈനി അതൂബു ഫിൽ യൗമി മിഅതമറ ഞാൻ തന്നെ ഒരു ദിവസത്തിൽ 100 തവണ അല്ലാഹുവിലേക്ക് കേറിച്ചു മടങ്ങുന്നുണ്ട്. കണ്ടോ, എന്നിട്ട് ആ നബിയോട് നമ്മൾ പാപം പൊറുക്കണേ നബിയേ അല്ലേ. ഇർതക്കബ്തു അലൽ ഖതാ ഗൈറ ഹസരിം വഅതദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി എന്ന് പാടുമ്പോൾ അതിന് മലയാളത്തിൽ അവരുടെ പാരഡി ഉണ്ടാക്കി, കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കയറി, അങ്ങയോട് അന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി, ഒരുപാട് കുറ്റങ്ങളും തെറ്റുകളും ഞാൻ ചെയ്തിട്ടുണ്ട് നബിയെ, അങ്ങയോടാണ് എനിക്ക് അന്യായം ബോധിപ്പിക്കാനുള്ളത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പൊ ഈ തരത്തിലുള്ള തെറ്റായ വിശ്വാസങ്ങൾ ആളുകൾ വെച്ചു പുലർത്തുന്നു എന്ന് മാത്രമല്ല, ഫജ്ദിയ റസൂലല്ലാഹി മിൻകാ ബിറഹ്മത്തിൻ ലിഅബ്ദിൻ നസീറിൻ ബിദ്ദുനൂബി മുസർബലു, അല്ലാഹുവിന്റെ റസൂലെ പാപങ്ങളാൽ ബന്ധിതമായ അടിമക്ക് അങ്ങയുടെ കാരുണ്യം കൊണ്ട് അങ്ങ് ഔദാര്യം കാണിക്കണേ എന്ന് പറഞ്ഞാൽ എന്റെ പാപങ്ങളെ ഇല്ലാതാക്കി തരണേ എന്ന്. അന്ത ഗഫ്ഫാറുൽ ഖതായ, നിങ്ങൾ പാപങ്ങൾ അതിയായി പൊറുക്കുന്ന ഗഫ്ഫാറാണ്, വദ്ദുനൂബിൽ മൂബിഖാത്തി നാശേരങ്ങളായ പാപങ്ങളെ ക്ഷമിക്കുന്ന നിങ്ങളാണ് എന്ന് നബിയോട് പറയാണ്. ഇതെല്ലാം ശിർക്കാണ് സുഹൃത്തുക്കളെ. അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യം അള്ളാഹിന്റെ റസൂലിനോട് ചോദിച്ചാൽ കൊടുത്ത ശിർക്കായത് ഇസ്ലാമിന്റെ പുറത്തു പോകുന്ന കുറ്റമാണത്. മൗലൂദ് ചൊല്ലുന്നവനും ചൊല്ലിപ്പിക്കുന്നവനും പൈസ കൊടുക്കുന്നവനും ഭക്ഷണം കഴിക്കുന്നവനും അയലോക്കാരനും കുടുംബക്കാരനും അളിയനും പുയ്യാപ്പിളി ഒന്നും ഇത് അറിയില്ല. ആ തലശ്ശേരി നമ്മളെ പുയ്യാപ്പിളിനാടെ മൗലൂദ പോവുക, അമ്മച്ചനുടെ മൗലൂദ പോവുക, പോവുക തിന്ന പോരുക, അതാണ് അങ്ങനെ നല്ല നമ്മൾ നോക്കേണ്ടയില്ല, അത് ബന്ധം തെറ്റുള്ളൂ. ഇങ്ങനെ പോയിട്ട് തിന്നാൻ പറ്റുമോ? തനിച്ച ശിർക്കല്ലേ ചെല്ലുന്നത്, ഇത് നമ്മൾ കൂടി ഇരുന്ന് കൊടുക്കാൻ പറ്റുമോ? അള്ളാഹിനോട് ചോദിക്കേണ്ട പാപമോചനം റസൂലിനോട് നേരിട്ട് ചോദിക്കണം. പാവപ്പെട്ട ആളുകൾ അറിവില്ലാതെ ചെയ്യായിരിക്കും. ഇത് തിരുത്തി കൊടുക്കാൻ നമ്മൾ ബാധ്യതയുണ്ട്. ഇസ്ലാമിക ദാവത്തിന്റെ ഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തെറ്റായ ധാരണ ഉമ്മത്തിൽ പ്രചരിച്ചാൽ അത് ശരിയായ ധാരണ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നബി അള്ളി ഒന്നാണെന്ന ഖൗമിന്റെ വിശ്വാസം, അള്ളഹാനോട് ചോദിക്കണം ഒക്കെ നബിനോട് ചോദിക്കാന്ന ഖൗമിന്റെ വിശ്വാസം. ഈ അടുത്ത ദിവസം, കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാനിങ്ങനെ വരുമ്പോ ഒരു പള്ളി നിസ്കരിക്കാൻ കയറി. അപ്പൊ പള്ളിന്റെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അള്ളാ മുഹമ്മദ് അള്ളാ മുഹമ്മദ്. സാധാരണ എഴുത്തല്ല, സിമന്റ് കൊണ്ട് കൊത്തി ഉണ്ടാക്കി അള്ളാ, ഒരേ തുല്യ വലിപ്പത്തിൽ തുല്യ പ്രാധാന്യത്തിൽ. അവിടെ ഖത്തീബിന്റെ നമ്പർ വാങ്ങിയാണ്. അത്രമല്ലാത്ത കുത്തുമടക്കുന്ന പള്ളിയാണ്, സെൽഫി പള്ളിയൊന്നും അല്ലെങ്കിലും. അയാൾ വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ പള്ളി ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളോ? ഓ അത് തെറ്റാണ്. അപ്പൊ അങ്ങൾ ആരാണ് എന്താ ചോദിച്ച്, അയാൾ പറഞ്ഞു ശരിയാണ് എന്നാ തിരുത്താം എന്ന് പറഞ്ഞു. അപ്പൊ തുല്യ പ്രാധാന്യത്തിൽ തുല്യ വലിപ്പത്തിൽ അങ്ങനെ എഴുതി വെക്കുന്നത് ശിർക്കാണ്. ഇന്ന് ആളുകളല്ലേ ചിക്കിച്ചേന് ഒരു ഭാഗത്ത് അല്ല ഒരു ഭാഗത്ത് മുഹമ്മദ് അല്ലേ, ഒരു ഗേറ്റ് അല്ല ഒരു ഗേറ്റ് മുഹമ്മദ്, പള്ളിന്റെ ഗേറ്റ് എത്തിങ്ങാന്റെ ഗേറ്റ് ഒക്കെ. ഇതെന്ത് തെറ്റാണിത്? അങ്ങനത്തെ കലണ്ടറുകൾ തൂക്കിയിടുന്നു. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹുവിനോട് തുല്യപ്പെടുത്തുന്നത് തനിച്ച തെറ്റാണ്, അത് ശിർക്കാണ്, അത് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട വേണം. അതിൽ നമ്മൾ ബന്ധവും വകുപ്പും ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇവിടെ ആളുകൾ പറയുന്ന ന്യായം എന്താ പറയുക, ഞങ്ങളതിന് നബിനെ അല്ലാക്കിയിട്ടൊന്നുമില്ലല്ലോ, അല്ല നമുക്കറിയിക്കുന്ന ഒരു മധ്യവർത്തിയായി എടയാളായി നിശ്ചയിച്ചാലേ നബിയെ. അപ്പൊ അല്ല നമ്മളോട് നേരിട്ട് വന്നൊന്നും പറയുന്നില്ലല്ലോ. ഖുർആൻ അല്ല നബി മധ്യവർത്തിയായിട്ടല്ല അയച്ചത്, ശരിയത്തി നമുക്ക് കിട്ടിയ എങ്ങനെ നബി എന്ന മധ്യവർത്തിയിലൂടെയല്ലേ. അപ്പൊ ഇങ്ങോട്ട് മധ്യവർത്തി ഉണ്ടെങ്കിൽ എന്താ അങ്ങോട്ട് മധ്യവർത്തി ഉണ്ടെങ്കിൽ കൂടെ? ഏയ് ന്യായം പഠിപ്പിക്കണോ നിങ്ങള്? അള്ളാഹു നേരിട്ടല്ലോ ഖുർആൻ തന്നത്, നബി എന്ന മധ്യവർത്തിയിലൂടെയല്ലേ ശരിയത്ത് എന്ന അങ്ങനെയല്ലേ? എന്നാ പ്രാർത്ഥനക്കും വിവാദത്തിനും അങ്ങനെ ഒരു മധ്യവർത്തി ഉണ്ടോ? നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ, ഞാൻ അള്ളാഹിന്റെ അടുത്ത് എത്തിക്കാം. നിങ്ങൾ എനിക്ക് വേണ്ടി നിസ്കരിച്ചോളൂ, ഞാൻ അള്ളാഹിന്റെ അടുത്തേക്ക് എത്തിക്കാം, ഞാൻ നിങ്ങൾക്കുള്ള മധ്യവർത്തിയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? ഒരു മധ്യവർത്തിയും പാടില്ല എന്ന് നമുക്ക് എന്റെ അഭിപ്രായമുണ്ടോ? അപ്പൊ ഞാൻ ഈ മൈക്ക് എന്ന മധ്യവർത്തിയിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്, ഞാൻ നിങ്ങളെ സാധനം തന്നിച്ചത് അവിടെ കൊണ്ടേ കൊടുക്കാൻ നിങ്ങളിന്റെ മധ്യവർത്തിയാണ് അല്ലേ, അതിന് തെറ്റുണ്ടോ? പക്ഷെ പ്രാർത്ഥനക്കും വിവാദത്തിനും അള്ളാഹുവിലേക്ക് മധ്യസ്ഥം വേണോ വേണ്ടേ? അതാ അവിടെ തർക്കം. അപ്പൊ ഞങ്ങൾ അല്ലയാക്കുന്നില്ല, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മധ്യവർത്തി ആക്കുന്നുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യമല്ല, തനിച്ച ശിർക്കാണ്. മധ്യവർത്തിനെ വെച്ചിട്ട് ഈ മധ്യവർത്തിനോട് തന്നെ പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ ഇയാൾ മുഖേന അള്ളാഹിനോട് പ്രാർത്ഥിക്കല്ല. അങ്ങനെയുണ്ടല്ലോ, മൊയ്തീൻ ഷെയ്ഖിന്റെ ബർക്കത്തോണ്ട് അള്ളാഹുവേ കാക്കണേ, മൊയ്തീൻ ഷെയ്ഖിന്റെ ഹക്കോണ്ട് അള്ളാഹു, അപ്പോ മധ്യവർത്തിയാണ്. എന്നാ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ മൊയ്തീൻ ഷെയ്ഖേ കാക്കണേ എന്നാ പറയുന്നത്. അപ്പൊ മധ്യവർത്തിനെ വെച്ച് മധ്യവർത്തിനോട് പ്രാർത്ഥിച്ചു, അപ്പൊ ശിർക്കായി. അതന്നെ മക്കാം ശിരിക്കൾ ചെയ്തതും ഹാവുലായി ഇന്തല്ല, ഇവര് ഞങ്ങൾക്ക് അള്ളാഹിന്റെ ശുപാർശക്കാരാന്ന് പറയും, പിന്നെ ശുപാർശക്കാരോട് പ്രാർത്ഥിക്കും, അതന്നെ അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ശിർക്കെന്ന ഗൗരവതരമായ തെറ്റിൽ നിന്നും ഈ ഉമ്മത്തിനെ മോചിപ്പിക്കാൻ നമ്മൾ ആവതും പരിശ്രമിക്കണം. അതിനാണ് ഇതൊക്കെ ഓർമ്മപ്പെടുത്തത്. നിങ്ങളൊക്കെ കുടുംബത്തിലും ബന്ധപ്പെട്ടവരിലൊക്കെ ഇങ്ങനത്തെ വിശ്വാസമുള്ള ആളുകൾ ഉണ്ടാകും, അവരോട് തിരുത്തി കൊടുക്കണം, അവർക്ക് കേൾപ്പിച്ചു കൊടുക്കണം, അങ്ങനെ അവരെ തിരുത്താൻ നിങ്ങൾ ശ്രമിക്കണം. അവർ തിരിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് കുറ്റമില്ല, പക്ഷെ എത്തിച്ചു കൊടുക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ശരിയായ രീതിയിൽ റസൂലിനെ മനസ്സിലാക്കി തൗഹീദിൽ അവസാന ശ്വാസം വരെ ഉറച്ചു നിൽക്കുന്നവരിൽ നമ്മെ ഇവരെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വാല അലിഹി വസഹാബത്തി അജ്മായി. അമ്മാബാദ്, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന് കയറി ഇരുന്നോടിക്കി, അവിടെയൊക്കെ സ്ഥലമുണ്ടല്ലോ, ആളുകളവിടെ നിൽക്കണം, സഫ് പൂർത്തിയാക്കി ഇരിക്കാലോ, മുന്നിൽ സഫിൽ ഒഴിവുണ്ടെങ്കിൽ അപ്പൊ തന്നെ കയറി ഇരിക്കണം. പറഞ്ഞു വന്ന വിഷയത്തെക്കുറിച്ചല്ല, മറ്റൊരു കാര്യത്തെക്കുറിച്ച് പ്രധാനമായും ഓർമ്മപ്പെടുത്തുകയാണ്. പിശാചിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ വ്യാപകമായ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അള്ളാഹുവും അവന്റെ റസൂലും നമ്മളോട് ഏറെ സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഷെയ്ത്താന്റെ കാര്യം. പക്ഷെ ആളുകൾ ഇന്ന് വളരെ അവഗണനയിലാണ്. ലോകത്തുള്ള ഏതൊരു ഷെറുണ്ടോ ആ ഷെറിന്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം ഷെയ്ത്താനായിരിക്കുന്ന ഒലമാക്കൾ തെളിവ് സഹിതം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. വൈമയൻസീൻ, എന്തെങ്കിലും ഒരു പൈശാചികമായ ദുഷ്പ്രേരണ നമ്മുടെ മനസ്സിലുണ്ടായാൽ ഉടനെ തന്നെ അഊദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം, ഞാൻ ഷെയ്ത്താനിൽ അള്ളാഹുവിൽ അഭയം തേടുന്നു ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും. ഇത് ഖുർആൻ ഓതുമ്പോൾ മാത്രമുള്ള കാര്യമല്ല, എന്തൊരു പൈശാചിക ചിന്ത നമുക്ക് വന്നാലും. ഒരു അലസമായി വസ്ത്രം ധരിച്ച ഒരു പെണ്ണിങ്ങനെ നടന്നു പോകുന്നു, ഒരു പുരുഷൻ അവളെ നോക്കി രസിക്കുകയാണെങ്കിൽ, അവളെ നടത്തവും അവളെ ചലനമൊക്കെ നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര തെറ്റാണ്. അങ്ങനെയുള്ള പെണ്ണിനെ കണ്ടാൽ എന്താ വേണ്ടത്? കണ്ടുതായത്തണം, ഔദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം എന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അൽ മർഅത്തു തുഖ്ബിലു ഫീ സൂറത്തി ഷൈത്താൻ വതുദ്ബിറു ഫീ സൂറത്തി ഷൈത്താൻ. പെണ്ണ് മുന്നിട്ട് വരുന്നത് ഒരു ഷെയ്ത്താന്റെ രൂപത്തിലായിരിക്കും, പിന്നിട്ട് പോകുന്നുണ്ട് അത് ഷെയ്ത്താന്റെ രൂപത്തിലായിരിക്കും. ഫൈദാ റാഅഹദുക്കും ഇംറാഅത്തുൻ തുജ്ബുഹു, തന്നെ ആകർഷിക്കുന്ന ഒരു പെണ്ണ് ആരുടെയെങ്കിലും കണ്ണിൽപ്പെട്ടാൽ, അവൻ അവനവന്റെ ഭാര്യയെ സമീപിക്കട്ടെ. അവളടുക്കലുള്ളതൊക്കെ അവളടുക്കലുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാണ്. അത്രമാത്രം ആളുകളെ പ്രേരിപ്പിക്കുന്ന, ശൈത്താനീയത്തിന് പ്രേരിപ്പിക്കുന്ന, വ്യഭിചാരത്തെ പ്രേരിപ്പിക്കുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെ തിരിഞ്ഞു നോക്കിയാലും പൈശാചികമായ പ്രേരണകൾ നമുക്ക് കാണാൻ സാധിക്കും. പണ്ടത്തേതിൽ നിന്ന് വ്യത്യസ്തമായി മോഡേൺ ശൈത്താനിസമാണ് ഇപ്പോ പല സ്ഥലങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും എല്ലാ സമയത്തും പിശാചിൽ നിന്നുള്ള രക്ഷ തേടുകയും വേണം. അതിനൊരുപാട് മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ നിസ്കാരത്തിന് ശേഷവും നമ്മളോട് മൂന്ന് സൂറത്തുകൾ ഓതാൻ പറഞ്ഞിട്ടുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഔദു റബ്ബിൽ ഫലഖ്, ഖുൽ ഔദു റബ്ബിന്നാസ്. മനസ്സിലായില്ലേ? ഇത് രണ്ടും, ഈ രണ്ട് സൂറത്തും മുഅവ്വിദത്താനി എന്നാ പറയാ, അഭയം തേടി പ്രാർത്ഥിക്കാനുള്ള രണ്ട് സൂറത്തുകൾ. അത് മാത്രം ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാമ ഇബിൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈക്ക് ആ രണ്ട് സൂറത്തിന്റെ മാത്രം തഫ്സീറുണ്ട്. അതെന്താ കാരണം? ശൈത്താനുമായി ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. അപ്പൊ അത് നമ്മൾ ഒരിക്കലും തന്നെ മറന്നുപോകാൻ പാടില്ല. കോപം വന്ന ഒരാളോട് അല്ലേ, രണ്ടാളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി, വർത്താനം പറയാണ്, അങ്ങനെ കവിളൊക്കെ ഇങ്ങനെ ചെന്ന് തൊടുത്തിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ഖാലഹ ദഹബ അൻഹുമാ യജിദ്, എനിക്കൊരു ഒരു വാചകം എനിക്കറിയാം, ആ വാചകം അയാൾ പറഞ്ഞാൽ അയാൾക്ക് ഇപ്പൊ വന്നിട്ടുള്ളത് പോകും. അതെന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് അയാൾ പറഞ്ഞാൽ ദഹബ അൻഹുമാ യജിദ്, അയാൾ ആ കോപം ഇല്ലാതെയാകും. അപ്പൽ ഗളബു മിനശ് ശൈത്താൻ, കോപം എന്ന സ്വഭാവം ശൈത്താനിൽ നിന്നുള്ളതാണ്. നമുക്കൊക്കെ കോപം വരാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശം തേടി വന്ന ഒരാളോട് ചുരുങ്ങിയൊരു ഉപദേശം തരണമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ലാ തഗ്ലബ്, നീ കോപിക്കരുത് എന്നാണ്. വീണ്ടും ചോദിച്ചപ്പോ വീണ്ടും പറഞ്ഞു, അങ്ങനെ മൂന്ന് വട്ടവും ലാ തഗ്ലബ്, നീ കോപിക്കരുത് എന്ന് പറഞ്ഞു. നിൽക്കുമ്പോ കോപം വന്നാ ഇരിക്കണം, ഇരിക്കുമ്പോ കോപം വന്നാ കിടക്കണം, കിടക്കുമ്പോഴാ കോപം വന്നെങ്കിൽ അവിടുന്ന് എണീക്കരുത്, വേണമെങ്കിൽ പോയി ഒള്ളൊടുത്തു വരണം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ശൈത്താനിയത്തിന്റെ സ്വഭാവമാണ്. ഒരൊറ്റ നിമിഷത്തെ കോപം കൊണ്ട് എന്തെല്ലാം ബന്ധങ്ങൾ നമ്മൾ ഇല്ലാതാക്കാറുണ്ട്. 10ഓ 30ഓ കൊല്ലമായി കാത്തു സൂക്ഷിച്ച സൗഹൃദ ബന്ധം ഒരു നിമിഷത്തിലെ കോപം കൊണ്ട് ചിലപ്പോൾ ഇല്ലാതാവും. പിന്നീട് ഒരിക്കലും ബന്ധം കൂട്ടാൻ കഴിയില്ല. എന്തൊക്കെയാണെങ്കിലും എന്നോട് അത് പറഞ്ഞില്ലേ, ആ എനിക്ക് മറക്കാൻ കഴിയില്ല എന്നായിരിക്കും. അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. നമ്മുടെ നാവിനെ ശൈത്താൻ ഉപയോഗപ്പെടുത്തും. വഖുൽ ഇബാദി യഖൂലുല്ലതീ അഹ്സൻ, എന്റെ അടിമകളോട് പറയൂ, അവർ നല്ലത് മാത്രം പറയട്ടെ. ഇന്ന ശൈത്താൻ യൻസഖുബൈനും, പിശാച് അവർക്കിടയിൽ ശത്രുത ഇളക്കിവിടാൻ ശ്രമിക്കും. നാവിലൂടെ നമ്മളെ ബന്ധങ്ങൾ തകർക്കാൻ പിശാജ് ശ്രമിക്കും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. രാത്രി കിടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതാൻ പറഞ്ഞു അല്ലേ? അവിടെയും പറഞ്ഞ എന്താ, ആയത്തുൽ കുർസി നിങ്ങൾ ഓതിയാൽ നേരം പുലരും വരെ നിങ്ങൾക്ക് ഒരു സംരക്ഷകൻ, മലക്കിൽപ്പെട്ട ഒരു കാവൽക്കാരൻ ഉണ്ടായിരിക്കും. വലാ യഖ്റുബന്നക ശൈത്താൻ, മലക്കിൽപ്പെട്ടവൻ കാവൽ നിന്ന നേരം വെളുക്കോളം നിങ്ങളെ ശൈത്താൻ സമീപിക്കൂല. ശൈത്താൻ ഉറക്കലും എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കും, ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണർന്ന് തേങ്ങി തേങ്ങി കരയുന്നതാണ്, വിറക്കുന്നതാണ്, ശൈത്താൻ ഉണ്ടാക്കുന്നതാ. നല്ല സ്വപ്നം അല്ലാഹുവിൽ നിന്നും, ചീത്ത സ്വപ്നം പിശാചിൽ നിന്നുമാണെന്ന് ഹദീസുണ്ട്. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, ഇത് രാവിലെ 100 പ്രാവശ്യം, വൈകുന്നേരം 100 പ്രാവശ്യം, സുബൈ നിസ്കരിച്ച് സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് ചെല്ല. രാവിലെ ചെല്ലിയാൽ വൈകുന്നേരം വരെ പിശാചിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, വൈകുന്നേരം ചെല്ലിയാൽ നേരം പുലരും വരെ പിശാചിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ. പിശാചിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് ആവശ്യം തന്നെയാണ്. കാരണം ഒരു പ്രത്യക്ഷ ശത്രുവിനെ പോലെയല്ല അവൻ മനസ്സിലാ ദുർബോധനം നടത്തുന്നത്. നമ്മൾ അറിയാതെ നമ്മളെ കണ്ണിനെ, നമ്മളെ നാവിനെ, നമ്മുടെ കയ്യിനെ, നമ്മുടെ കാലിനൊക്കെ ഉപയോഗിക്കും. പക്ഷെ അതിനെക്കുറിച്ച് ജാഗ്രത ഇന്ന് പൊതുവെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ശൈത്താൻ എന്നെ വഴിതെറ്റിക്ക, എന്നൊക്കെ വഴിതെറ്റിക്ക, ഞാനൊക്കെ ആരാ എന്ന രൂപത്തിലൊരു ധാരണ നമുക്ക് ആർക്കും വേണ്ട. ആദം നബിയെ വഴിതെറ്റിച്ചില്ലേ? എന്തെല്ലാം പറഞ്ഞിട്ട് അള്ളാഹു സ്വർഗത്തിലാക്കിയത്? ആദമിനി ഹവ്വയും ദുരുപദേശം വഴിതെറ്റിച്ചില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ശരിക്കും പേടിക്കണം. ആ കാര്യം പ്രത്യേകം ഓർക്കണം. വീടുകളിലൊക്കെ സൂറത്തുൽ ബഖറ ഓതുന്ന കാര്യം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ലാ തജഅലു ബുയൂതകും മഖാബിറ ഇന്നൽ ബൈതല്ലദീ തുഖറു ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ശൈത്താൻ. കണ്ടോ, മറ്റേ റിപ്പോർട്ടിൽ യൻഫുറു മിൻ ശൈത്താൻ എന്നുണ്ട്. അത് പറഞ്ഞാൽ നിങ്ങൾ വീടുകളെ ഖബർസ്ഥാൻ പോലെ ആക്കരുത്, ഖുർആൻ ഓതാത്ത വീടാകരുത്. പിന്നെയോ വീട്ടിൽ സൂറത്തുൽ ബഖറ ഓതണം. സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിലേക്ക് പിശാജ് കടക്കുകയില്ല. പിശാജ് അവിടെ ഉണ്ടെങ്കിൽ അവൻ വിരലിയെടുത്ത് ഓടിപ്പോകുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വീടുകളിലൊക്കെ മ്യൂസിക് അല്ലേ, എപ്പോഴും ടി വി ഇങ്ങനെ ഓൺ ആക്കിയിട്ട് നല്ല വലിയ ടി വി വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക, എന്നിട്ട് എല്ലാവരും ഇരുന്ന് കാണുക ഈ ശൈത്താനിയത്ത്. വാർത്ത കേൾക്കല്ലേ, വാർത്തനടയിൽ എത്ര അശ്ലീലം കാണും, എത്ര വൃത്തികേട് കാണും. അതിനുവേണ്ടി മണിക്കൂർ ചെലവാക്കാൻ ആർക്കൊരു മടിയില്ല. ഒരു ശൈത്താനെ വീട്ടിൽ കൊണ്ടെന്ന് വെച്ചത് പോലെയാണ്. ഇന്നിപ്പോ അതൊന്നും വേണ്ട, സ്വന്തം മൊബൈലിൽ തന്നെ ഉണ്ടല്ലോ, അപ്പൊ അതിപ്പുള്ളിലാക്കിട്ട് ഇങ്ങനെ ഇട്ട് കാണുക ആളുകൾ. എന്ത് ശൈത്താനിയത്താണ്! അപ്പൊ അതുകൊണ്ട് വളരെ പേടിക്കേണ്ട കാര്യമാണ് മ്യൂസിക്കൊക്കെ. അത് ശൈത്താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതിയാ മ്യൂസിക് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ അറിയാതെ വഴിതെറ്റിപ്പോകും. അതിനെ സംബന്ധിച്ചുള്ള ജാഗ്രത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ആ ജാഗ്രത നഷ്ടപ്പെട്ടു പോലെ അഞ്ചു നേരം കൃത്യമായി നിസ്കരിക്കുക, അത് ശൈത്താൻ നമ്മൾ വിട്ടു നിൽക്കാനുള്ള ഒരു കാരണമാണ്. സുബഹിക്ക് പ്രത്യേകിച്ച് സുബഹിക്ക് നേരത്തെ എണീക്കുക, അതുപോലെ തന്നെ മ്യൂസിക് ഒഴിവാക്കുക. ശൈത്താൻ ഇഷ്ടമുള്ള എന്തൊക്കെ ഉണ്ടാക്കുക നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കുക. ശൈത്താൻ അടുപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ ഇല്ലാതിരിക്കുക. ഹറാമായ സമ്പാദ്യ മാർഗങ്ങൾ ഒഴിവാക്കുക. അങ്ങനെ പിശാചിനെ കുറിച്ചുള്ള ജാഗ്രത നമുക്കുണ്ടാകണം. അല്ലാത്ത പക്ഷം ഏതൊരാളും വഴിതെറ്റിപ്പോകും. ഏത് ബുദ്ധിമാനും ഏത് പണ്ഡിതനും വഴിതെറ്റാൻ പിശാചി കാരണം. ആരുടെ ദൗർബല്യം ഏതാണോ എന്ന് മനസ്സിലാക്കി ആ ദൗർബല്യത്തിലൂടെ അവൻ കയറി വരും, നമ്മളെ നശിപ്പിക്കും. അതിനെക്കുറിച്ച് നമ്മൾ നിതാന്ത ജാഗ്രത പുലർത്തണമെന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവസാന നിമിഷം വരെ സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിൽക്കാൻ എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്തി ഇന്നക മുജീബ ദഅവാത്തി യാ ഖാലിയൽ ഹാജാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാത്തിനാ ഖുർറത്ത അയുൻ വജഅൽനാൽ മുത്തഖീന ഇമാമാ ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما وصلى الله على نبينا محمد وعلى اله وصحبه وسلم.